السلام علیکم ورحمۃ اللہ. اشہد ان لا الہ الا اللہ وحدہ لا شریک لہ واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آج میں نے
ഇന്ന് ഞാൻ ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബാക്കൾക്ക് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാനും സിയാറത്ത് ചെയ്യാനും അവർക്കുണ്ടായിരുന്ന ആവേശവും താല്പര്യവും അവർ വ്യക്തമാക്കുന്ന ഏതാനും സംഭവങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഹസ്രത്ത് മിയാ മുഹമ്മദ് സഹൂറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഒരു ദിവസം വെറുതെ ഇരുന്നു കൊണ്ടിരിക്കെ കാദിയാൻ ഷെരീഫിൽ പോകാനുള്ള ഉത്കടമായ ആഗ്രഹം എന്റെ ഹൃദയത്തിൽ ഉണ്ടായി. ഞാൻ എന്റെ ബഹുമാനപ്പെട്ട സഹോദരൻ മുൻഷി സിറാജുദ്ദീൻ സാഹിബിനോട് എന്റെ ഈ ഉദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്റെ പക്കൽ ചിലവിനുള്ള പണം ഒന്നും തന്നെ ഇല്ലായിരുന്നു. ബഹുമാനപ്പെട്ട സഹോദരൻ മുൻഷി സിറാജുദ്ദീൻ സാഹിബ് എനിക്ക് ഒരു രൂപ നൽകിക്കൊണ്ട് പറഞ്ഞു, എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു രൂപ മാത്രമാണുള്ളത്, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ നൽകുമായിരുന്നു. ഞാൻ പിന്നീട് കാസി മൻസൂർ അഹമ്മദ് സാഹിബിനോട് അതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ കാദിയാനിൽ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനും വരാം. അടുത്ത ദിവസം ഞങ്ങൾ രണ്ടുപേരും കാദിയാനിലേക്ക് പുറപ്പെട്ടു. പട്ടാലയിൽ നിന്ന് കാൽനടയായി പുറപ്പെട്ട് ളുഹറിന്റെ സമയത്ത് കാദിയാനിൽ എത്തിച്ചേർന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമുമായി മുലാഖാത്ത് നടത്തി. ഹൃദയത്തിന് സമാധാനം ലഭിച്ചു. അൽഹംദുലില്ലാ അലാ ദാലിക്. പിന്നീട് എഴുതുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം എത്രമാത്രം മനോഹരമായ കാലഘട്ടമായിരുന്നു. അവിടുത്തെ സമക്ഷത്തിൽ എത്തിയതിനു ശേഷം മറ്റു കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ശ്രദ്ധയും ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹത്തോട് വിട പറയാൻ തോന്നാറുണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ കാദിയാനിലെത്തിയപ്പോൾ എന്റെ ഭാര്യ പിതാവ് ഖാസി സൈനുൽ ആബിദീൻ സാഹിബും എത്തിയിരിക്കുന്നതായി കണ്ടു. ഞങ്ങൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമുമായി മുലാഖാത്ത് നടത്തിയത് കൊണ്ട് വളരെ സന്തോഷത്തിലായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ കാദിയാനിൽ 4-5 ദിവസത്തോളം താമസിച്ചു. അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നമസ്കരിക്കാനുള്ള അവസരം നൽകി. ഞങ്ങളെപ്പോലുള്ള ബലഹീനരെ ഈ അനുഗ്രഹീത കാലഘട്ടത്ത് ജനിപ്പിച്ച് അനുഗ്രഹീത അസ്തിത്വവുമായി ബന്ധിപ്പിച്ചത് അവന്റെ അനുഗ്രഹം മാത്രമാണ്. അൽഹംദുലില്ലാ അലാ ദാലിക്. ഹാജി മുഹമ്മദ് മൂസ സാഹിബ് വിവരിക്കുന്നു, ആ കാലഘട്ടത്തിൽ അനേക വർഷമായി എന്റെ ഒരു ചര്യയായിരുന്നു. നയ സ്റ്റേഷനിൽ, ഇതൊരു സ്റ്റേഷന്റെ പേരാണ്, ഒരു ജമീന്ദാരുടെ അടുത്ത് ഞാൻ നല്ല കട്ടി കൂടിയ ടയറുള്ള ഒരു സൈക്കിൾ വെച്ചിരുന്നു. അതായത് ആ ബൈസിക്കിളിന്റെ ടയറുകളിൽ കാറ്റിന് പകരം റബ്ബറാണ് ഉണ്ടായിരുന്നത്. ജുമാ ദിവസം ഞാൻ ലാഹോറിൽ നിന്ന് പട്ടാല വരെ ട്രെയിനിൽ യാത്ര ചെയ്യുമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് സൈക്കിളിൽ യാത്ര ചെയ്ത് കാദിയാനിൽ പോകുമായിരുന്നു. ജുമാ നമസ്കാരത്തിന് ശേഷം തിരിച്ച് സൈക്കിളിൽ പട്ടാലയിൽ വരുമായിരുന്നു. അവിടെ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്ത് ലാഹോറിൽ വരുമായിരുന്നു. എല്ലാ ജുമാ ദിവസവും അദ്ദേഹത്തിന്റെ രീതി ഈ വിധത്തിലായിരുന്നു. അദ്ദേഹം ലാഹോറിൽ നിന്ന് ജുമാ നമസ്കരിക്കുന്നതിനായി കാദിയാനിൽ സ്ഥിരമായി പോകുമായിരുന്നു. 11-12 മൈൽ ദൂരയാത്ര, അത് വരവും മടക്കവും കൂട്ടുകയാണെങ്കിൽ 22 മൈൽ ദൂരം സൈക്കിളിലാണ് യാത്ര ചെയ്തിരുന്നത്. ഡോക്ടർ മിർസ ഗുലാം ഗൌസ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഞാൻ ആദ്യമായി 1901 ഫെബ്രുവരിയിൽ കാദിയാനിൽ വന്നപ്പോൾ കയ്യിൽ ബയ്യത്ത് ചെയ്തു. കാരണം എഴുത്തു മുഖേനയുള്ള ബയ്യത്ത് ഞാൻ 1900 ആഗസ്റ്റിൽ ചെയ്തിരുന്നു. ഞാൻ മൗലവി അബ്ദുൽ കരീം സാഹിബിനോട് ചോദിച്ചു, നമ്മുടെ ജമാഅത്തിന്റെ ഏതെങ്കിലും വസീഫ പറഞ്ഞു തന്നാലും? പറഞ്ഞു, ജമാഅത്തിന്റെ വസീഫ ഇതാണ്, കൂടെ കൂടെ കാദിയാനിൽ വന്നുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ കാദിയാനിൽ ഒരു വീടുണ്ടാക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. മാതാപിതാക്കളെയും ഭാര്യയെയും കുട്ടികളെയും ഇവിടെ താമസിപ്പിക്കുന്നതിന് വേണ്ടി അവധിയിൽ വരുമ്പോഴെല്ലാം നേരെ കാദിയാനിൽ വന്നുകൊണ്ട് താമസിക്കാം. അതായത് കാദിയാനിൽ വീടുണ്ടാക്കുകയാണെങ്കിൽ അവധിയുണ്ടാകുമ്പോൾ അവിടെ വന്ന് താമസിക്കാം. അങ്ങനെ ഞാൻ എന്റെ ജോലിസ്ഥലമായ കിഴക്കേ ആഫ്രിക്കയിൽ തിരിച്ചു ചെന്ന ഉടനെ 600 രൂപ മൗലവി അബ്ദുൽ കരീം സാഹിബിന് അയച്ചു കൊടുത്തു എനിക്ക് വേണ്ടി വീടുണ്ടാക്കുന്നതിനായി. എന്നാൽ 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ മൗലവി സാഹിബ് എനിക്ക് പണം തിരിച്ചു തന്നുകൊണ്ട് എനിക്ക് അവസരം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചു. മൗലവി സാഹിബ് ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ വീടിന്റെ മുഗൾ ഭാഗത്താണ് താമസിച്ചിരുന്നത്. പണം തിരിച്ചു നൽകിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഈ വലിയ വലിയ വീടുകളെല്ലാം അഹമ്മദികളുടേത് തന്നെയാണ്, അതായത് അന്യരുടെ ഹിന്ദുക്കളുടെ വീടുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം തന്നെ അഹമ്മദികളുടേതാണ്. പ്രത്യേകിച്ച് ഡെപ്റ്റി ഹിന്ദുവിന്റെ വീട് ചൂണ്ടിക്കാണിച്ചു, അതിൽ ഇപ്പോൾ നമ്മുടെ ഓഫീസുകളാണ് ഉള്ളത്. എഴുതുന്നു, ഹദ്രത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബിന് ഹദ്രത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബ് ആത്മീയ ജ്ഞാനത്തിന്റെ കൊടുമുടിയിൽ എത്തിയ ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം അള്ളാഹു പൂർത്തിയാക്കി. ഏതായിരുന്നാലും ആ കാര്യങ്ങൾ ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയാറുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. അത് അവരുടെ ഈമാനെ ഇത്രമാത്രം വർദ്ധിപ്പിച്ചു. ഏതുവരെ എന്നാൽ ഇതെല്ലാം തന്നെ ഞങ്ങൾക്ക് ലഭിക്കും എന്ന ദൃഢവിശ്വാസം അവർക്കുണ്ടായിരുന്നു. പിന്നീട് അള്ളാഹു അത് നൽകുകയും ചെയ്തു. ഹദ്രത്ത് മിയാൻ സഹൂർദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഒരു ദിവസം എന്റെ ഹൃദയത്തിൽ ഈ ചിന്ത ഉണ്ടായി, അള്ളാഹുവിന്റെ ദാസ അഥവാ മിർസ സാഹിബ് യഥാർത്ഥത്തിൽ പീർ ആണ് എങ്കിൽ നാം അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ അവസാനം എന്തായിരിക്കും? ഒരു ദിവസം ഞാൻ എന്റെ അമ്മായിയുടെ മകൻ മുൻഷി അബ്ദുൽ ഗഫൂർ സാഹിബിനോട് ഞാൻ നാളെ രാവിലെയോ വൈകുന്നേരമോ കാദിയാനിൽ പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ ബയ്യത്തിന് മുമ്പുള്ള കഥയാണ്. ഇത് കേട്ട് അദ്ദേഹം പറഞ്ഞു, മറ്റാരോടും പറയരുത്, ഞാനും നിന്നോടൊപ്പം കാദിയാനിൽ വരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ട് എനിക്ക് സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അടുത്ത ദിവസം അതിരാവിലെ തന്നെ കാദിയാനിലേക്ക് പുറപ്പെട്ടു. ഗോതമ്പിന്റെ മെതി നടക്കുന്ന സമയമാണ് എന്ന് തോന്നുന്നു, അതായത് ഗോതമ്പ് കൊയ്ത് അതിൽ നിന്ന് ധാന്യം വേർപ്പെടുത്തുന്ന കാലമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിൽ എത്തിയ ശേഷം കുതിരവണ്ടിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. കുതിരവണ്ടിയിൽ നേരത്തെ തന്നെ ഒരു യാത്രക്കാരൻ ഉണ്ടായിരുന്നു, അത് മിയാ നൂർ അഹമ്മദ് സാഹിബ് കാബിലി ആയിരുന്നു. ഞങ്ങൾ കുതിരവണ്ടിയിൽ യാത്ര ചെയ്ത് ലോഹറിന്റെ സമയത്ത് കാദിയാനിൽ എത്തിച്ചേർന്നു. വളു ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും മസ്ജിദ് മുബാറക്കിൽ എത്തി. അന്ന് മസ്ജിദ് മുബാറക്ക് വളരെ ചെറുതായിരുന്നു. അവിടെ ഞങ്ങൾ വരുന്നതിനു മുമ്പ് 5-6 ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരെ എല്ലാവരെയും വളരെ സൂക്ഷിച്ചു നോക്കി, അതായത് വളരെ ശ്രദ്ധിച്ചു നോക്കി. പറയുന്നു, അവരിൽ ആരും തന്നെ ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായി എനിക്ക് തോന്നിയില്ല. അതായത് ഇദ്ദേഹം ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനെയാണ് കാണാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇരിക്കുന്നവരിൽ ആ രൂപത്തിലുള്ള ആരെയും കാണാൻ സാധിച്ചില്ല. പറയുന്നു, ഏകദേശം 10-12 മിനിറ്റുകൾക്ക് ശേഷം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ ആഗതനായി. അദ്ദേഹം ഇടുങ്ങിയ ഗോവണിയുടെ അടുത്തുള്ള വാതിൽക്കൽ വന്നു നിന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ട് പെട്ടെന്ന് എഴുന്നേറ്റു. ഹൃദയത്തിൽ ഈ ഒരു ചിന്താഗതി ഉണ്ടായി, അഥവാ ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹം തന്നെയാകാനാണ് സാധ്യത. ആ സമയത്ത് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ, അപ്പോൾ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റസൂലുള്ളാഹി തആല അൻഹു പറഞ്ഞു, താങ്കൾ ഇരുന്നാലും ഹദ്റത്ത് സാഹിബ് ഇപ്പോൾ വരുന്നതായിരിക്കും. വലിയ ആത്മീയ ദൃഷ്ടി ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി പറഞ്ഞു. ഇരുന്നാലും ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം ഉടനെ വരുന്നതായിരിക്കും. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇരുന്നു. ഇനി വരുന്ന ആൾ ഇദ്ദേഹത്തെക്കാൾ, അതായത് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിനേക്കാൾ ഉന്നതനായിരിക്കും എന്ന് മനസ്സിലാക്കി. അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന്റെ സേവകൻ അറിയിച്ചു, ഹദ്റത്ത് അക്തസ് വരാൻ പോകുന്നു. ഏകദേശം 2-3 മിനിറ്റുകൾക്ക് ശേഷം മസ്ജിദ് മുബാറക്കിന്റെ ജനൽ തുറന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം മസ്ജിദ് മുബാറക്കിന്റെ അകത്തേക്ക് ആഗതനായി. അപ്പോൾ സൂര്യൻ മധ്യസ്ഥാനത്ത് എത്തിയതുപോലെയാണ് തോന്നിയിരുന്നത്, അതായത് ഉച്ച സമയത്ത് സൂര്യൻ പൂർണമായും ഉദിച്ചുയർന്നതുപോലെ. ഏതൊരു രൂപം കാണാനാണോ ഹൃദയത്തിൽ ആവേശമുണ്ടായിരുന്നത്, അതിലും എത്രയോ ഉന്നതമായിട്ടാണ് അദ്ദേഹത്തെ കാണാൻ സാധിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളെല്ലാവരും ഹദ്റത്ത് അക്ദസ് ആഗതനായപ്പോൾ ബഹുമാനാർത്ഥം എഴുന്നേറ്റ് നിന്നു. അവിടുത്തെ പ്രകാശപൂരിതമായ അനുഗ്രഹീത വചനം കണ്ടപ്പോൾ ഹൃദയത്തിന് ശാന്തി ലഭിച്ചു. മറ്റുള്ള എല്ലാ നല്ല രൂപങ്ങളും അദ്ദേഹത്തിന്റെ മുൻപിൽ നിഷ്പ്രഭമായി പോയി. ഹദ്റത്ത് ഷെയ്ഖ് അബ്ദുൽ കരീം സാഹിബ് പറയുന്നു, ഞാൻ 1903 ഹക്കീം അഹമ്മദ് ഹുസൈൻ സാഹിബ് ലായൽപൂരി മുഖേന അഹമ്മദിയായി. ഹക്കീം സാഹിബ് ലാഹോർ നിവാസിയായിരുന്നു, എന്നാൽ ലായൽപൂരിലാണ് ഹക്കീമായി ജോലി ചെയ്തിരുന്നത്. അവിടെ വെച്ച് തന്നെയാണ് അദ്ദേഹം വഫാത്തായതും. അതുകൊണ്ട് ലായൽപുരി എന്ന് പ്രസിദ്ധനാണ്. അദ്ദേഹം തന്റെ ജോലി സംബന്ധമായി കറാച്ചിയിൽ വന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ തബ്ലീഗ് മുഖേന ഞാൻ അഹമ്മദിയായി മാറിയിരുന്നു. 1904 ഞാൻ ലാഹോറിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഞാൻ ജുമാ നമസ്കരിക്കുന്നതിനായി കുംബിയിലെ മസ്ജിദിൽ എത്തിയപ്പോൾ അവിടെ അറിയിപ്പ് ലഭിച്ചു, ഹുസൂർ വരുന്നതായിരിക്കും, ഹുസൂറിന്റെ ഒരു പ്രസംഗവും ഇവിടെ ഉണ്ടായിരിക്കും. ഈ അറിയിപ്പ് കേട്ട് ഞാനും അവിടെ നിന്നു. ഹുസൂർ ആഗതനായപ്പോൾ മിറാജുദ്ദീൻ സാഹിബിന്റെ വീട് തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചില റൂമുകൾ പൂർണമായും തയ്യാറായിരുന്നു. ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാം അവിടെ താമസിക്കുന്നത് ഇഷ്ടപ്പെട്ടു. അവിടെ തന്നെ ജുമാ നമസ്കാരവും അനുഷ്ഠിച്ചു. ഖുതുബ മൗലവി അബ്ദുൽ കരീം സാഹിബാണ് നൽകിയത്. അദ്ദേഹം തന്നെയാണ് നമസ്കരിപ്പിച്ചതും. ഞാൻ ഒരു ഭ്രാന്തനെ പോലെ കറങ്ങി നടക്കുകയായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ഏതെങ്കിലും വിധത്തിൽ മുലാഖാത്ത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് ഡോക്ടർ യാക്കൂബ് ബേഗ് സാഹിബ് എന്റെ കൈപിടിച്ച് ശക്തമായി മുന്നോട്ട് തള്ളി. ഞാൻ ആദ്യ സഫിൽ ഇടതുഭാഗത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അടുത്തുപോയി നിന്നു. ഞാൻ അത്തഹിയാത്തിൽ ഇരുന്നപ്പോൾ തന്റെ പാപങ്ങളെ കുറിച്ച് ചിന്തിച്ചും ഹദ്റത്ത് അക്ദസുമായി തന്റെ തോൾ അടുക്കുന്നതിനെ കുറിച്ച് ഓർത്തും അനിയന്ത്രിതമായി കരയാൻ തുടങ്ങി, തേങ്ങാൻ തുടങ്ങി. ഹദ്റത്ത് അക്ദസ് എന്റെ ഈ സ്ഥിതി കണ്ട് തന്റെ കൈകൊണ്ട് എന്റെ പുറം സ്നേഹത്തോടെ തടവി. നമസ്കാരത്തിന് ശേഷം അത്തഹിയാത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സ്നേഹത്തോടെ തടവിയിട്ടുണ്ടായിരിക്കും, നമസ്കാരത്തിനിടയിലല്ല. ഏതായിരുന്നാലും എഴുതുന്നു, ഹദ്റത്ത് അക്ദസ് കാദിയാനിലേക്ക് പുറപ്പെട്ടപ്പോൾ വിനീതനും കൂടെ പോയി. കാദിയാനിൽ എത്തിയ അതേ തീയതിക്ക് തന്നെ ഗുരുദാസ്പൂരിൽ പോകേണ്ടതായി വന്നു. ഞാനും കൂടെ ചേർന്നു. അസർ നമസ്കാരത്തിന് ശേഷം ഒരിക്കൽ ഹുസൂർ പറഞ്ഞു, ജനങ്ങൾ ഞങ്ങൾ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടിരിക്കുന്നു, ബൈഅത്ത് ചെയ്തിരിക്കുന്നു, നമ്മുടെ പൊറുക്കലിനായി ഇത് തന്നെ മതിയായതാണ് എന്ന് കരുതുന്നു. അതായത് ജനങ്ങളുടെ ചിന്താഗതിയാണ്, ബൈഅത്ത് ചെയ്തു, അതുകൊണ്ട് എല്ലാം ആയി. ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, യഥാർത്ഥ കാര്യം ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നതാണ്. ഇത് മുഖേന മനുഷ്യന്റെ വഞ്ചി അക്കരയെത്താം. നാം കേവലം മാർഗം കാണിച്ചു കൊടുക്കുന്നതിനായാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നാം ആ മാർഗം കാണിച്ചു തന്നിരിക്കുന്നു. ഇബാദത്തും സഹായവും അള്ളാഹുവിന്റേത് തന്നെയാണ്. അതിനായി ഒരു അന്വേഷണവും പരിശ്രമവും ആവശ്യമാണ്. ഇത് തന്നെയാണ് ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്ന യഥാർത്ഥ കാര്യം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വരുന്നതിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ് പൂർത്തിയാക്കുന്നതും. ഹദ്റത്ത് സഅദുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, ഏകദേശം 1904 സംഭവമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അഹമ്മദിയ ജമാഅത്ത് ലാഹോറിന് അറിയിപ്പ് ലഭിച്ചു, ഹുസൂർ ഇന്ന വണ്ടിയിൽ ലാഹോറിൽ എത്തുന്നതായിരിക്കും. ഞങ്ങൾ ഹുസൂറിനെ സ്വീകരിക്കുന്നതിനായി സ്റ്റേഷനിൽ ചെന്നു. ആ കാലത്ത് 2 കുതിരകളെ കെട്ടിയ കുതിരവണ്ടി വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി തയ്യാറാക്കി. ഹുസൂർ യാത്ര തുടങ്ങിയപ്പോൾ അന്നത്തെ സാധാരണ രീതി അനുസരിച്ച് ഞങ്ങൾ യുവാക്കൾ ഇത് ആത്മാർത്ഥതയുടെയും കൂറിന്റെയും ഒരു മാതൃകയാണ്. എന്നാൽ ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ മറുപടി പ്രകാരമാണെന്ന് ശ്രദ്ധിക്കുക. പറയുന്നു, അങ്ങനെ അന്നത്തെ രീതി അനുസരിച്ച് കുതിരകളെ അഴിച്ചുവിടുകയും വണ്ടി ഞങ്ങൾ സ്വയം വലിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവർ വണ്ടിയിൽ നിന്ന് കുതിരകളെ വേർപ്പെടുത്തി എന്നിട്ട് സ്വയം വണ്ടി വലിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങളുടെ ഈ പ്രവൃത്തി കണ്ട് ഹുസൂർ പറഞ്ഞു, നാം മനുഷ്യനെ പുരോഗമിപ്പിച്ച് ഉന്നത നിലവാരമുള്ള മനുഷ്യരാക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മനുഷ്യരെ അധപ്പതിപ്പിച്ച് വണ്ടി വലിക്കുന്നതിനായി മൃഗങ്ങൾ ആക്കുന്നതിന് വേണ്ടിയല്ല. പറഞ്ഞതിന്റെ സാരം ഇത് തന്നെയായിരുന്നു. വാക്കുകളിൽ ഒരു പക്ഷേ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഞങ്ങൾ കാദിമീങ്ങൾ ഉടൻ തന്നെ തങ്ങളുടെ പ്രവൃത്തി ഉപേക്ഷിച്ചു. കുതിരവണ്ടിയുമായി യാത്ര നടത്തി കുതിരകളെ മുന്നിൽ കെട്ടി. ഞാൻ ഉടൻ തന്നെ വണ്ടിയിൽ എഴുന്നേറ്റ് നിന്നു ഹുസൂറിന് മുഴുവൻ വഴിയിലും കുടപിടിച്ചു കൊടുത്തു. അങ്ങനെ ഹുസൂറിന് കുടപിടിക്കുക എന്ന സേവനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ ഹുസൂറിന് വേണ്ടി കുടപിടിച്ച് കൊടുത്ത ആളാണ്. ഹസ്രത്ത് ഖാസി ഗുലാം റസൂൽ സാഹിബ് ബസ്ര വിവരിക്കുന്നു, 1907 ഡിസംബറിലെ ജലസാ സാലാനയിലെ സംഭവമാണ്. വ്യാഴാഴ്ച വൈകുന്നേരം അറിയാൻ കഴിഞ്ഞു ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം രാവിലെ നടക്കാനായി പുറത്തു പോകുന്നതായിരിക്കും. ആ കാലത്ത് ഒരുപാട് തിരക്കുണ്ടാകുമ്പോൾ അവിടുത്തെ ചുറ്റും കൈകൾ കോർത്തുപിടിച്ച് ഒരു വലയം ഉണ്ടാക്കുമായിരുന്നു. ഈ സംഭവം ഞാൻ മുമ്പും ഒരിക്കൽ മറ്റൊരു സംഭവവുമായി കേൾപ്പിച്ചിട്ടുണ്ട്, മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അവരുടെ ആവേശവും താല്പര്യവും സേവനം ചെയ്യാനും ഒരു നോക്ക് അദ്ദേഹത്തെ കാണാനുമുള്ള താല്പര്യം ഇതിൽ നിന്ന് പ്രകടമാകുന്നതാണ്. എങ്ങനെയാണ് വലയം ഉണ്ടാക്കിയിരുന്നത് എന്ന് പറയുന്നു. ഒരുപാട് തിരക്ക് ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും കൈകോർത്ത് വലയം ഉണ്ടാക്കുമായിരുന്നു. അവിടുന്ന് ആ വൃത്തത്തിന് മധ്യത്തിലൂടെ നടക്കുമായിരുന്നു. ഒരു വൃത്തരൂപത്തിൽ ജനങ്ങൾ പരസ്പരം കൈകോർത്ത് അദ്ദേഹത്തെ മധ്യത്തിലാക്കുമായിരുന്നു, തിരക്ക് കാരണം അങ്ങേക്ക് തള്ളൽ അനുഭവപ്പെടാതിരിക്കാൻ. അങ്ങനെ ഞാൻ എന്റെ കൂടെ ഉള്ളവരോടൊപ്പം ചക്ക് നമ്പർ 99 ഷുമാലിയിലെ അഹമ്മദിയ ജമാഅത്തിന്റെ അമീറായ മൗലവി ഗുലാം മുഹമ്മദ് ഗോന്ധൽ ചൗധരി മിയാ ഖാൻ സാഹിബ് ഗോന്ധൽ ചൗധരി മുഹമ്മദ് ഖാൻ സാഹിബ് ഗോന്ധലുമായി അഭിപ്രായം ആരാഞ്ഞു. അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ അവിടുന്ന് രാവിലെ നടക്കുന്നതിനായി പുറപ്പെടുമ്പോൾ നമ്മൾ അങ്ങേക്ക് ചുറ്റും കൈകോർത്ത് വലയമുണ്ടാക്കും. അങ്ങനെ നമുക്ക് ഹുസൂറിനെ നല്ലവണ്ണം കാണാൻ സാധിക്കും. യഥാർത്ഥ ഉദ്ദേശം ഒന്ന് സുരക്ഷിതത്വമായിരുന്നു, മറ്റൊന്ന് ഹുസൂറിനെ കാണുക എന്നതായിരുന്നു. രാവിലെ ഞങ്ങൾ ഫജർ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ മുഴുവൻ ജനങ്ങളും ഹുസൂറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മാർക്കറ്റിൽ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. ഹുസൂർ ഏത് ഭാഗത്തിലൂടെയാണ് നടക്കാനായി പോവുക എന്ന് പൂർണ്ണമായും അറിയാൻ സാധിച്ചിരുന്നില്ല. അവിടുന്ന് ഇന്ന ഭാഗത്തിലൂടെ പുറത്തേക്ക് പോകും നടക്കാനായി എന്ന് കേട്ടാൽ ആ ഭാഗത്തേക്ക് ജനങ്ങൾ കീടങ്ങളെ പോലെ ഓടിയെടുക്കുമായിരുന്നു. കുറച്ചു സമയം ഇതേപോലെ ശബ്ദമുഖരിതമായി നിലനിന്നു. അവസാനം മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഹുസൂർ വടക്കു വശത്തിലൂടെ രഥിച്ചല്ല ഭാഗത്തേക്കാണ് നടക്കാനായി പോകുന്നത്. മുൻഭാഗത്ത് തന്നെ കാത്തിരുന്ന ഞങ്ങൾ പൂർണമായും തയ്യാറായി. ഹുസൂർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽക്കൽ എത്തുമ്പോൾ ഞങ്ങൾ കൈകോർത്ത് വലയം ഉണ്ടാക്കി ഹുസൂറിനെ മധ്യത്തിലാക്കും. ഞങ്ങൾ അതിനായി തയ്യാറെടുക്കുമ്പോൾ എന്താണ് കാണുന്നത്? അവിടുന്ന് ഒരു വലിയ ജനക്കൂട്ടത്തോടൊപ്പം വരുന്നു. ആ ജനക്കൂട്ടം ഞങ്ങളുടെ ഉദ്ദേശത്തെ മണ്ണോട് ചേർത്തു, ചവിട്ടിമെതിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഇത്രമാത്രം തിരക്കുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അടുത്തെത്താൻ പോലും സാധിച്ചില്ല. രഥീശല്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വലിയ മരമുണ്ടായിരുന്നു. അവിടുന്ന് ആ മരത്തിന് ചുവട്ടിൽ നിന്നു. അവിടെ നിന്ന് അദ്ദേഹം ജനങ്ങൾക്ക് കൈകൊടുക്കാൻ തുടങ്ങി. ആരോ പറഞ്ഞു, ഹസ്രത്ത് സാഹിബിനായി കസേര കൊണ്ടുവന്നാലും. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എന്നോട് അള്ളാഹു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ വളരെയധികം നിന്റെ അടുത്ത് വരുന്നതായിരിക്കും. എന്നാൽ ഇത് പഞ്ചാബിലെ ഇൽഹാമാണ്. തൂ അഖീന ധക്കീന, അതായത് നീ പരിഭ്രമിക്കുകയും അരുത്. ജനങ്ങളുടെ തിരക്ക് കാരണം, കൂടിക്കാഴ്ച നടത്തുന്നത് കാരണം നീ ക്ഷീണിച്ചു പോവുകയും അരുത്. അവിടെ വെച്ച് പിന്നീട് ഇവർക്ക് അവസരം ലഭിച്ചു. ഡോക്ടർ ഉമറുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, എനിക്ക് ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി കൈകൊടുക്കാൻ ഇത്രമാത്രം ദാഹമുണ്ടായിരുന്നു. പല പ്രാവശ്യം ജനക്കൂട്ടത്തിന്റെ കാലുകളിലൂടെ നടന്നുപോയി കൈകൊടുക്കാറുണ്ടായിരുന്നു. എന്നിട്ടും തൃപ്തി ഉണ്ടാകുമായിരുന്നില്ല. ചിലപ്പോൾ ഉന്തും തള്ളും ഏൽക്കേണ്ടി വരുമായിരുന്നു. എന്നിരുന്നാലും കൈകൊടുക്കാനായി ശ്രമിക്കാറുണ്ടായിരുന്നു. ഡോക്ടർ അബ്ദുള്ള സാഹിബ് വിവരിക്കുന്നു, ഞാൻ ബട്ടാലയിൽ നിന്ന് കാദിയാനിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് ഒരു അന്ധനായ വൃദ്ധനായ അഹമ്മദിയും കാദിയാനിൽ പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഏതെങ്കിലും കുതിരവണ്ടിയിൽ എനിക്കായി സ്ഥലമുണ്ടോ? ഇത് കേട്ട് ഞാൻ പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ കുതിരവണ്ടിയിലേക്ക് വന്നാലും. അദ്ദേഹം പറഞ്ഞു, എന്റെ പക്കൽ 8 അണയുണ്ട്, ഞാൻ എന്റെ ചിലവിൽ കാദിയാനിൽ പോകും. അതായത് ഇവർ അദ്ദേഹത്തിന് സൗജന്യ യാത്രയാണ് നൽകിയത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, എന്റെ കയ്യിൽ യാത്രാക്കൂലിയുണ്ട്, ഞാൻ പണം നൽകി പോകുന്നതായിരിക്കും. ഇതിൽ നിന്ന് മഹത്വവും ആത്മാഭിമാനവും ചോദിക്കുന്ന സ്വഭാവത്തോടുള്ള വെറുപ്പിനോടൊപ്പം ഇതുകൂടി മനസ്സിലാകുന്നു. ജനങ്ങൾ തങ്ങളുടെ ഈ ദാരിദ്ര്യത്തിലും കൂടെ കൂടെ കാദിയാനിൽ വരുന്നതിലാണ് തങ്ങളുടെ ജീവിതം ഉള്ളത് എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അതായത് ഒന്ന് ആ അന്ധനായ വ്യക്തിയുടെ ആത്മാഭിമാനമാണ്, മറ്റൊന്ന് ചോദിക്കുന്നതിനോടുള്ള വെറുപ്പ്, മറ്റൊന്ന് പരിശ്രമിച്ച് പണം സ്വരൂപിക്കുമായിരുന്നു, പിന്നീട് കൂടെ കൂടെ കാദിയാനിൽ വരാൻ പരിശ്രമിക്കുമായിരുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹവാസത്തിൽ നിന്ന് പ്രയോജനം എടുക്കുന്നതിന് വേണ്ടി. ഹദ്രത്ത് മിയാ ചിറാഗുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, ഹക്കീം അഹമ്മദ്ദീൻ സാഹിബ് ഹുസൂറുമായി മുലാഖാത്ത് നടത്തുന്നതിനായി ലാഹോറിലേക്ക് പോകാൻ തുനിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഹക്കീം സാഹിബ് പറഞ്ഞു, സുഹൃത്തെ, താങ്കൾ നമ്മുടെ ആളായിട്ടും കളിയാക്കുകയാണോ? ഈ കാര്യം കേട്ടപ്പോൾ എനിക്ക് അല്പം ലജ്ജ തോന്നി, എന്റെ ഹൃദയം നിർമ്മലമായി. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാനും ഹുസൂറിനെ കാണാൻ അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ടു. ഈ കളിയാക്കിയ ഇദ്ദേഹം അപ്പോൾ അഹമ്മദിയായിരുന്നില്ല. ഹക്കീം സാഹിബിനോട് താങ്കൾ മസീഹ് മൗഊദിനെ കാണാൻ പോവുകയാണോ എന്നോ മറ്റോ കളിയാക്കി പറഞ്ഞിട്ടുണ്ടാവും. ഏതായിരുന്നാലും അദ്ദേഹം ഇദ്ദേഹത്തെ കൊണ്ട് അല്പം ചിന്തിപ്പിച്ചു. അദ്ദേഹത്തിന് ലജ്ജ തോന്നി. പറയുന്നു, ഞാനും അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ടു. എന്നാൽ ബൈഅത്ത് ചെയ്യാൻ യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. കൂടെ പോയി എന്നാൽ ബൈഅത്ത് ചെയ്യാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഖ്വാജ കമാലുദ്ദീൻ സാഹിബിന്റെ വീട്ടിൽ എത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞു, ഹസ്രത്ത് സാഹിബ് രോഗാവസ്ഥയിലാണ്. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. ഹുസൂറിന്റെ സമക്ഷത്തിൽ ആരോ അറിയിച്ചു, ഒരുപാട് ജനങ്ങളുണ്ട്, ഹുസൂറിന്റെ സിയാറത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹുസൂർ ജനലിലൂടെ തല പുറത്തേക്കിട്ടു. ഈ മുഖം ഒരിക്കലും ഒരു കള്ളവാദിയുടേതല്ല എന്ന് ഞാൻ അനുമാനിച്ചു. അങ്ങനെ ഞാൻ ബൈഅത്ത് ചെയ്തു. മലിക് ബർക്കത്തുള്ള സാഹിബും മലിക് നിയാസ് മുഹമ്മദ് സാഹിബും വിവരിക്കുന്നു, 1905 ഒരു ദിവസം അസർ സമയത്ത് ജലന്ധർ ജില്ലയിലെ റാഹോ എന്ന സ്ഥലത്ത് പോസ്റ്റ് ഗാർഡ് ലഭിച്ചു. ഇവിടെയാണ് ഇവർ താമസിച്ചിരുന്നത്. ഹുസൂർ അലൈഹിസ്സലാം ഡൽഹിയിലേക്ക് പോവുകയാണ്. രാവിലെ 8-9 മണിക്ക് വണ്ടി ബഗുവാഡ സ്റ്റേഷനിലൂടെ കടന്നുപോകും. ഹാജി റഹ്മത്തുള്ള സാഹിബും ചൗധരി ഫിറോസ് ഖാൻ സാഹിബ് മർഹൂമും എനിക്ക് ഡ്യൂട്ടി നൽകി. നീ യുവാവാണ്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ പോയി കരിയാം ജമാഅത്തിനെ അറിയിക്കുക. ഇങ്ങനെ ഞാൻ മഗ്രിബിന് ശേഷം പുറപ്പെട്ട് കരിയാമിലെത്തി ജമാഅത്തിനെ അറിയിച്ചു. അവിടെ നിന്നും കുറച്ച് സഹോദരങ്ങൾ കൂടെ പോന്നു. ഞങ്ങൾ എല്ലാവരും ഈ വിധത്തിൽ നടന്ന് രാഹോമിൽ നിന്ന് 30 മൈൽ ദൂരത്തുള്ള ബഗുവാഡ സ്റ്റേഷനിൽ എത്തി സുബഹി നമസ്കരിച്ചു. അവിടെ സ്റ്റേഷനിൽ ഹബീബുറഹ്മാൻ സാഹിബും മർഹൂമും ഹാജിപൂർക്കാരുടെ വകയായി ജമാഅത്ത് അംഗങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. പകൽ അദ്ദേഹത്തിന്റെ വകയായി തന്നെ ഭക്ഷണം വന്നു. വണ്ടിയുടെ സമയമാവുകയും വണ്ടി കടന്നുപോവുകയും ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞു, പുറപ്പെടുന്ന തീയതിയിൽ മാറ്റമുണ്ടായിരിക്കുന്നു. അവർക്ക് ലഭിച്ച അറിയിപ്പ് അനുസരിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വന്നില്ല, മറിച്ച് തീയതി മാറ്റിയിരിക്കുന്നു, മറ്റൊരു ദിവസം വരുന്നതായിരിക്കും. അതുമൂലം ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ടായി. എഴുതുന്നു, രാത്രി മുഴുവൻ സ്നേഹാധിക്യം കാരണം എത്രമാത്രം വലിയ യാത്ര ചെയ്തിരുന്നു, എത്രമാത്രം എന്നാൽ അവസ്ഥ ഒരു അടിപോലും മുന്നോട്ട് വെക്കാൻ സാധിക്കാത്തതായി മാറിയിരുന്നു. കാണാനുള്ള ആവേശവും താല്പര്യവും കാരണം ഞങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് അനേകം മൈൽ ദൂരം യാത്ര ചെയ്തു. പിന്നീട് ഹദ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാം വരുന്നില്ല എന്ന് കേട്ടപ്പോൾ കാലുകളിലെ വിള്ളലുകൾ ഓർമ്മ വരാൻ തുടങ്ങി, ദുഃഖവും ഉണ്ടായി. പറയുന്നു, ഈ ദുഃഖം കാരണം ഞങ്ങൾ കുതിരവണ്ടിയിൽ തിരിച്ചുപോയി. ഹദ്രത്ത് മുൻഷി കാസി മെഹബൂബ് ആലം സാഹിബ് വിവരിക്കുന്നു, ഇത് ഇദ്ദേഹത്തിന്റെ അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണ് പറയുന്നു. ഞാൻ എട്ടാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഹനഫികളുടെയും വഹാബികളുടെയും ഒരുപാട് സംവാദങ്ങൾ ഇവിടെ ലാഹോറിൽ നടക്കാറുണ്ടായിരുന്നു. ഞാൻ ഹനഫി മദ്ഹബുകാരനായിരുന്നു. വഹാബികളുടെ പള്ളിയിൽ പോകാൻ എനിക്ക് താല്പര്യം തോന്നി. അങ്ങനെ ഞാൻ ചീനിയാവാലി പള്ളിയിൽ പോകാൻ തുടങ്ങി. ഞാൻ അവരുടെ മജ്ലിസിൽ ഇരുന്നപ്പോൾ അവർ അള്ളാഹുവും റസൂലും പറഞ്ഞതല്ലാതെ മറ്റൊന്നും തന്നെ പറയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്റെ പ്രകൃതം പിന്നീട് അഹ്ലെ ഹദീസിലേക്ക് തിരിഞ്ഞു. ചില സമയത്ത് വഹാബികളുടെ മജ്ലിസിൽ ഹസ്രത്ത് സാഹിബിന്റെ കാര്യങ്ങളും പറയാറുണ്ടായിരുന്നു. അദ്ദേഹം കാഫിറാണ്, അദ്ദേഹത്തിന്റെ മസീഹുവാദം ഇസ്ലാമിനെതിരാണ് എന്നെല്ലാം. അങ്ങനെ എന്റെ ശ്രദ്ധ സ്വാഭാവികമായും ഇതിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ബാബ ഹിദായത്തുള്ള സാഹിബിന്റെ മകൻ വലിയുള്ള സാഹിബ് പൂഞ്ച ചവാര എന്ന ഒരു വ്യക്തി അഹമ്മദിയായിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോകാൻ തുടങ്ങി. അദ്ദേഹത്തിൽ നിന്ന് ഹസ്രത്ത് സാഹിബിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹം എന്നോട് ഇസ്തിഖാറ ചെയ്യാനായി നിർദ്ദേശിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഇസ്തിഖാറ ചെയ്യുന്ന രീതി പഠിച്ച് ഇസ്തിഖാറയുടെ ദുആ പഠിച്ച് ഇസ്തിഖാറ ചെയ്തു. അടുത്ത ദിവസം രാത്രി 2 മണിക്ക് ഞാൻ ഇസ്തിഖാറയുടെ ദുആ ചെയ്ത് ഉറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. സ്വപ്നത്തിൽ എന്നോട് ഏതോ ഒരു വ്യക്തി പറഞ്ഞു, താങ്കൾ എഴുന്നേറ്റ് മുട്ടിന്മേൽ ഇരുന്നാലും കാരണം താങ്കളുടെ അടുത്ത് ഹസ്രത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ പോവുകയാണ്. എനിക്കും ഗോവണിയിലൂടെ ആരോ ഒരാൾ വരുന്നതിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്വപ്നത്തിൽ തന്നെ മുട്ടിന്മേൽ ഇരുന്നു. ഇത്രയുമായപ്പോൾ ഞാൻ കാണുന്നു അങ്ങേയറ്റം വെളുത്ത വസ്ത്രത്തിൽ ഒരാൾ വന്നിരിക്കുന്നു. അദ്ദേഹം തന്റെ കൈകൊണ്ട് ഹസ്രത്ത് മിർസ സാഹിബിനെ പിടിച്ചുകൊണ്ട് എന്റെ മുന്നിൽ നിർത്തി എന്നിട്ട് പറഞ്ഞു, ഹാദർ റജുലു ഖലീഫത്തുല്ലാഹി വസ്മഉ വാത്തിഉ. പിന്നീട് അദ്ദേഹം മടങ്ങിപ്പോയി. മിർസ സാഹിബ് എന്റെ പക്കൽ നിന്നു തന്റെ ഒരു വിരൽ നെഞ്ചിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, പഞ്ചാബിൽ സ്വപ്നത്തിൽ കാണുന്നു ഹസ്രത്ത് മസീഹ് സലാത്തു വസ്സലാം പഞ്ചാബിൽ പറയുന്നു, ആരെയാണോ റബ്ബ് ഖലീഫ എന്ന് വിളിച്ചത് അദ്ദേഹം മഹ്ദിയാണെന്ന് മനസ്സിലാക്കുക. പിന്നീട് ഒരു 4 വരി പദ്യം ചൊല്ലി, എന്നാൽ അത് ഞാൻ മറന്നുപോയി. അതിന്റെ അർത്ഥം ഇതായിരുന്നു, ഞാൻ തന്നെയാണ് മസീഹ മൗഊദ്. പിന്നീട് ഞാൻ ഉണർന്നു. രാവിലെ ഞാൻ സ്കൂളിൽ പോകുന്നതിന് പകരമായി കാദിയാനിലേക്ക് പുറപ്പെട്ടു. പട്ടാലയ വരെയാണ് വണ്ടി ഉണ്ടായിരുന്നത്. ഏകദേശം വൈകുന്നേരമാണ് അവിടെ എത്തിയിരുന്നത്. ഞാൻ സ്റ്റേഷനടുത്തുള്ള പട്ടാലയിലെ ചെറിയ പള്ളിയിൽ നമസ്കരിക്കുന്നതിനായി പോയി. മഗ്രിബ് നമസ്കരിച്ചപ്പോൾ ജനങ്ങൾ ചോദിച്ചു, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, ലാഹോറിൽ നിന്നാണ് വരുന്നത്, കാദിയാനിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. അവർ ഹസ്രത്ത് സാഹിബിനെ ഒരുപാട് ചീത്ത പറഞ്ഞു, എന്നെ അവിടെ പോകുന്നതിൽ നിന്ന് തടഞ്ഞു. ഞാൻ എന്റെ ദൃഢനിശ്ചയം അറിയിച്ചപ്പോൾ അവർ എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഞാൻ സ്റ്റേഷനിലേക്ക് വന്നു. എന്നാൽ കുറച്ചാളുകൾ എന്നോടൊപ്പം സ്റ്റേഷനിലേക്കും വന്നു. എന്നെ കാദിയാനിൽ പോകുന്നതിൽ നിന്നും എല്ലാവിധത്തിലും തടയാൻ കഠിനമായി ശ്രമിച്ചു. പറയുന്നു, നീ വിദ്യാർത്ഥിയാണ് എങ്കിൽ ഞങ്ങൾ നിന്നെ ഇവിടെ വലിയ മിയാന്റെ അടുത്ത് പഠിപ്പിക്കാം. നിന്റെ താമസത്തിനും വസ്ത്രത്തിനുമുള്ള ഏർപ്പാടും ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ മുമ്പ് തന്നെ ലാഹോറിൽ പഠിക്കുകയാണ്, അതിന്റെയൊന്നും യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് എനിക്കിവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കാദിയാനിൽ ഹസ്രത്ത് സാഹിബിനെ ഹസ്രത്ത് സാഹിബിന്റെ സിയാറത്തിനായി പോവുകയാണ്. ഇത് കേട്ടപ്പോൾ അവർ കൂടുതലായി എതിർക്കാൻ തുടങ്ങി. എന്നാൽ ഞാൻ വകവെച്ചില്ല. വൈകുന്നേരത്തിന് ശേഷം തന്നെ കാദിയാനിലേക്ക് പുറപ്പെട്ടു. ഇരുട്ട് വളരെയധികം ഉണ്ടായിരുന്നു. രാത്രിയുടെ ഒരു വലിയ ഭാഗം കടന്നുപോയിരുന്നു. വഴി മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിദൂരത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് കണ്ട് വഴിതെറ്റി മസാനിയയിലേക്ക് പോയി. ഇത് കാദിയാൻ അടുത്തുള്ള മറ്റൊരു സ്ഥലമാണ്. അവിടെ ഇശാ നമസ്കാരം കഴിഞ്ഞിരുന്നു. ഒരാൾ പള്ളിയിൽ ഇരുന്ന് സിക്രെ ഇലാഹി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, ലാഹോറിൽ നിന്നാണ് വരുന്നത്, ഹസ്രത്ത് മിർസ സാഹിബിനെ കാണാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം മറുപടിയായി പറഞ്ഞു, ഇത് മസാനിയ ആണ്, കാദിയാൻ അല്ല. കാദിയാൻ ഇവിടെ നിന്ന് ദൂരത്തിലാണ്. താങ്കൾ ഇവിടെ ഉറങ്ങിയാലും രാവിലെ പോകാം, കാരണം വഴി നല്ലതല്ല. അങ്ങനെ ഞാൻ അവിടെ പള്ളിയിൽ കിടന്നു. 4 മണിയോടടുത്ത് ചന്ദ്രൻ ഉദിച്ചുയർന്നപ്പോൾ, രാത്രിയുടെ അവസാനത്തിൽ ചന്ദ്രൻ ഉദിച്ചപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, എനിക്ക് വഴി കാണിച്ചു തന്നാലും. അദ്ദേഹം എന്നെ വടാലെ വരെ കൊണ്ടു ചെന്നാക്കി. എന്നിട്ട് എനിക്ക് റോഡ് കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ സുബഹി നമസ്കാരം നദിക്കരയിൽ നമസ്കരിച്ചു. സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം കാദിയാനിൽ എത്തിച്ചേർന്നു. കാദിയാനിലെ ജംഗ്ഷനിലെത്തി ഞാൻ ഒരാളോട് ചോദിച്ചു, വലിയ മിർസ സാഹിബ് എവിടെയാണ്? അദ്ദേഹം പറഞ്ഞു, അവിടെ മുൻഭാഗത്ത് വീടിന്റെ നടുമുറ്റത്ത് കുളിച്ച് കട്ടിലിൽ ഇരുന്ന് ഹുക്ക വലിക്കുന്നുണ്ട്. മിർസ നിസാമുദ്ദീനിലേക്കാണ് ആംഗ്യം കാണിച്ചത്. പറയുന്നു, ഞാൻ കേട്ട ഉടനെ മുന്നോട്ട് ചെന്നപ്പോൾ ഒരു വൃദ്ധനായ വ്യക്തി കുളിച്ച് കട്ടിലിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരം നനഞ്ഞിരിക്കുകയായിരുന്നു. ഹുക്ക വലിക്കുന്നതായി കണ്ടു. എനിക്ക് വളരെയധികം വെറുപ്പ് തോന്നി. കാദിയാനിൽ വന്നതിൽ ഖേദവും തോന്നി. ഇത്രമാത്രം ബുദ്ധിമുട്ടി പരിശ്രമിച്ചു യാത്ര ചെയ്തു, എന്നിട്ട് കാദിയാനിൽ വന്നപ്പോൾ ഇയാളെയാണോ കാണുന്നത്? പറയുന്നു, ഞാൻ നിരാശനായി മടങ്ങി. അല്ലാഹു മാർഗനിർദ്ദേശം നൽകണമായിരുന്നു. പറയുന്നു, വളവിൽ വെച്ച് ഞാൻ ഷേഖ് ഹമീദ് അലി സാഹിബുമായി കണ്ടുമുട്ടി. അദ്ദേഹം എന്നോട് ചോദിച്ചു, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ആരെ കാണാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് ആരെയാണോ കാണേണ്ടിയിരുന്നത് അദ്ദേഹത്തെ ഞാൻ കണ്ടിരിക്കുന്നു. ഇനി ഞാൻ തിരിച്ച് ലാഹോറിലേക്ക് പോവുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ മിർസ സാഹിബിനെ കാണാൻ വന്നതാണോ? അതുകൊണ്ട് താങ്കൾ കണ്ടുവന്ന വ്യക്തി ആ മിർസ സാഹിബ് അല്ല, അത് മറ്റൊരാളാണ്. ഞാൻ താങ്കളെ അദ്ദേഹത്തെ കാണിപ്പിക്കാം. അപ്പോഴാണ് എനിക്ക് ജീവൻ ലഭിച്ചത്. ഞാൻ ഒരു വിധത്തിൽ സമാധാനാവസ്ഥയിലായി. ഹമീദ് അലി സാഹിബ് എന്നോട് പറഞ്ഞു, താങ്കൾ ഒരു ചീട്ട് എഴുതി നൽകിയാലും ഞാൻ അകത്തു കൊണ്ടുപോയി നൽകാം. അതിൽ ഞാൻ സംക്ഷിപ്തമായി എഴുതി, ഞാൻ വിദ്യാർത്ഥിയാണ്, ലാഹോറിൽ നിന്നാണ് വരുന്നത്, തിയാറത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് തന്നെ തിരിച്ചു പോകാനുള്ള ഉദ്ദേശമാണുള്ളത്. ഹുസൂർ ഇതിന് മറുപടിയായി പറഞ്ഞയച്ചു, അതിഥി മന്ദിരത്തിൽ താമസിച്ചാലും ഭക്ഷണം കഴിച്ചാലും ളുഹർ നമസ്കാര സമയത്ത് മുലാഖാത്ത് നടത്താം. ഇപ്പോൾ ഞാൻ ഒരു ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഒരു ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിഷയം എന്റെ ചിന്തയിലുണ്ട്. അഥവാ ഈ സമയത്ത് ഞാൻ മുലാഖാത്തിനായി വന്നാൽ ആ വിഷയം എന്റെ ചിന്തയിൽ നിന്ന് ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താങ്കൾ ളുഹർ നമസ്കാരം വരെ കാത്തിരുന്നാലും, എന്നാൽ എനിക്ക് ഈ മറുപടി കൊണ്ട് അല്പം പോലും സമാധാനം ലഭിച്ചില്ല. ഞാൻ വീണ്ടും ഹദ്റത്ത് സാഹിബിന് എഴുതി, ഞാൻ മുഴുവൻ രാത്രിയും വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തിയാറത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാണ്. അള്ളാഹുവിനു വേണ്ടി എനിക്ക് ഇപ്പോൾ തന്നെ സിയാറത്ത് എന്ന അനുഗ്രഹം നൽകി എന്നെ മഹത്വപ്പെടുത്തിയാലും. അപ്പോൾ ഹുസൂർ മൈദാദിയോട് പറഞ്ഞു, ഇദ്ദേഹത്തോട് ഇദ്ദേഹത്തെ മസ്ജിദ് മുബാറക്കിൽ ഇരുത്തിയാലും ഞാൻ അദ്ദേഹവുമായി മുലാഖാത്ത് നടത്താൻ ഇതാ വരുന്നു. എനിക്ക് ഏകദേശം 15 മിനിറ്റോളം അവിടെ ഇരിക്കേണ്ടതായി വന്നു. അതിനുശേഷം ഹുസൂർ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞ് മൈദാദിയെ അയച്ചു. ഹദ്റത്ത് സാഹിബ് തന്റെ വീട്ടിൽ നിന്നും ഇടവഴിയിലേക്ക് വന്നു. ഞാനും ആ ഇടവഴിയിലേക്ക് മറ്റൊരു വശത്തിലൂടെ വന്നു. ദൂരെ നിന്ന് എന്റെ കണ്ണുകൾ ഹദ്റത്ത് സാഹിബിൽ പതിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നത്തിൽ എനിക്ക് കാണിച്ചു തന്ന അതേ വ്യക്തിയെ അതേ രൂപത്തിൽ തന്നെ കണ്ടു. ഹദ്റത്ത് സാഹിബിന്റെ കയ്യിൽ വടിയുണ്ടായിരുന്നു, തലപ്പാവും അണിഞ്ഞിരുന്നു, വടി കയ്യിലുണ്ടായിരുന്നു, അഥവാ പൂർണമായും അതേ രൂപം തന്നെയായിരുന്നു. ഇതിനു മുമ്പ് എനിക്ക് ദാദിയിലൂടെ അറിയാൻ കഴിഞ്ഞിരുന്നു ഹദ്റത്ത് സാഹിബ് ഈ വിധത്തിലുള്ള വസ്ത്രം ധരിക്കാതെയാണ് ഇരിക്കുന്നത് എന്ന്. എന്നാൽ അള്ളാഹുവിന് എനിക്ക് സ്വപ്നത്തിൽ കണ്ട അതേ രൂപം തന്നെ കാണിച്ചു തരണമായിരുന്നു. അതുകൊണ്ട് ഹുസൂർ അണിഞ്ഞിരുന്ന വസ്ത്രം ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ വസ്ത്രം തന്നെയായിരുന്നു. ഞാൻ ഹദ്റത്ത് സാഹിബിന്റെ അടുത്തേക്ക് ചെന്നു. ഹദ്റത്ത് സാഹിബ് എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗോൽകമരയുടെ വാതിലിന് അല്പം മുമ്പിൽ വെച്ച് എന്റെയും ഹദ്റത്ത് സാഹിബിന്റെയും മുലാഖാത്ത് നടന്നു. ഞാൻ ഹദ്റത്ത് സാഹിബിനെ കണ്ട ഉടനെ തന്നെ മനസ്സിലാക്കി, ഇത് സ്വപ്നത്തിൽ കണ്ട മഹാത്മാവ് തന്നെയാണ്, സത്യവാനാണ്. അങ്ങനെ ഞാൻ ഹുസൂറിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. ആരോധനം എവിടെ നിന്നാണ് വന്നത്, എന്തുകൊണ്ടാണ് വന്നത് എന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ഞാൻ ഒരുപാട് മിനിറ്റ് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഹുസൂർ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, ക്ഷമ കൈക്കൊള്ളുക, സഹനം കൈക്കൊള്ളുക. എന്റെ കരച്ചിൽ അല്പം അടങ്ങിയപ്പോൾ, എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഹുസൂർ എന്നോട് ചോദിച്ചു, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, ലാഹോറിൽ നിന്ന്. ഹുസൂർ ചോദിച്ചു, എന്തിനാണ് വന്നത്? ഞാൻ പറഞ്ഞു, സിയാറത്തിനായി. ഹുസൂർ ചോദിച്ചു, പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ വീണ്ടും പറഞ്ഞു, സിയാറത്ത് മാത്രമാണ് ഉദ്ദേശം. ഹുസൂർ പറഞ്ഞു, ചില ആളുകൾ തങ്ങളുടെ ലക്ഷ്യത്തിനായി ദുആ ചെയ്യിക്കാനായി വരുന്നു, താങ്കൾക്കും അത്തരത്തിലുള്ള വല്ല കാര്യവും? ഞാൻ പറഞ്ഞു, എനിക്ക് ആ വിധത്തിലുള്ള യാതൊരു ആവശ്യവും തന്നെയില്ല. അപ്പോൾ ഹുസൂർ പറഞ്ഞു, ആശംസകൾ. അള്ളാഹുവിന്റെ ആളുകളുടെ അടുത്ത് ഇങ്ങനെ യാതൊരു ഉദ്ദേശവും ഇല്ലാതെ വരുന്നത് വളരെ പ്രയോജനപ്രദമാണ്. ഇതൊരു പക്ഷേ ഹദ്റത്ത് സാഹിബ് എന്നോട് ചോദിക്കാനുള്ള കാരണം, ആ ദിവസങ്ങളിൽ ഹുസൂർ ഒരു വിളംബരം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ എഴുതിയിരുന്നു, ചില ആളുകൾ നമ്മുടെ അടുത്ത് തങ്ങളുടെ ഉദ്ദേശത്തിനായി ദുആ ചെയ്യിക്കുവാൻ വേണ്ടിയാണ് വരുന്നത്. എന്നാൽ എന്റെ ഈ കാര്യം കേട്ട് വളരെയധികം സന്തോഷവാനായി. ആശംസകൾ നേർന്നു. എന്റെ ഉദ്ദേശം താങ്കളെ കാണുകയും സിയാറത്ത് ചെയ്യുകയും ചെയ്യുക എന്നത് മാത്രമാണ്. ഹസ്രത്ത് മൗലവി ഗുലാം ഹുസൈൻ സാഹിബ് മുഹാജിർ വിവരിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തേക്ക് തിരിച്ചതിന് 2 മാസത്തിന് ശേഷം വീണ്ടും കാദ്യാനിൽ വരാനുള്ള പദ്ധതി ഉണ്ടായി. എന്നാൽ ചിലവിനുള്ള പണമുണ്ടായിരുന്നില്ല. എന്നാൽ കാൽനടയായിട്ടാണെങ്കിലും പോകണം എന്നാണ് ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. 2 രൂപ എന്റെ പക്കൽ ഉണ്ടായിരുന്നു. ഞാൻ റുഫ്താൻസയിൽ നിന്ന് ജഹലം വരെ വണ്ടി ഉണ്ടായിരുന്നിട്ടും നടന്നു വന്നു. പിന്നീട് ചിന്തിച്ചു ഇനി മുന്നോട്ടും നടന്നു തന്നെ പോകേണ്ടതാണ്. ജഹലത്തിലെ പാലം കടന്നപ്പോൾ 4-5 പട്ടാളക്കാരെ കണ്ടു. അവരുടെ പക്കൽ 2 കുതിരകളുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു ഒരു കുതിര എനിക്ക് തന്നാലും. അവർ പറഞ്ഞു നീ ഗുജറാത്തിലെ താമസക്കാരനാണ്, നീ കുതിരയുമായി കടന്നു കളയുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു ഞാൻ ജഹലം ജില്ലയിൽ നിന്നാണ്, ഗുജറാത്തിൽ നിന്നല്ല. എന്നാൽ അവർ വിശ്വസിച്ചില്ല. എന്നാൽ ഞാൻ അവരോടൊപ്പം നിന്നു, കാരണം രാത്രിയിലും അവർ യാത്ര ചെയ്തിരുന്നു. പട്ടാളക്കാർ അവർ മുറാലയിലെത്തിയപ്പോൾ ഞാനും അവിടെ കിടക്ക വിരിച്ചു. ഒരു സിക്കുകാരൻ പറഞ്ഞു മിയാ നീ ഞങ്ങളെ വെറുതെ വിടുന്നില്ല. അതിൽ ഒരാൾ സിക്കുകാരനായിരുന്നു, ഞങ്ങൾ നിന്നെ ഭയക്കുന്നു. അർദ്ധരാത്രിയായപ്പോൾ അവർ പോകാൻ തുടങ്ങി, ഞാനും കൂടെ കൂടി. പിന്നീട് ഒരു സിക്കുകാരൻ പറഞ്ഞു ഞങ്ങളുടെ ഏതെങ്കിലും കുതിരയെ നീ കൊണ്ടുപോകുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എത്രയും പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം വരുന്നത്. സിക്കുകാരൻ പറഞ്ഞു ഈ പരീക്ഷണം നമ്മോടൊപ്പം തന്നെയാണെന്ന് തോന്നുന്നു. അവർ ഒരു കുതിര അവന് ഒരു കുതിരയെ നൽകിയാലും. അങ്ങനെ 3 മൈൽ ഞാൻ കുതിരയിൽ യാത്ര ചെയ്തു. രാത്രി വസീറാബാദിൽ എത്തിച്ചേർന്നു. പാലത്തിലൂടെ കടന്നു പോകാനുള്ള എന്റെ പണവും അവർ തന്നെ നൽകി. രാത്രിയിലെ ഭക്ഷണവും അവർ തന്നെ കഴിപ്പിച്ചു. ഒരുപക്ഷെ ടോൾ ടാക്സ് ഉണ്ടായിരിക്കും, അതും അവർ നൽകി. രാത്രി ഭക്ഷണവും കഴിപ്പിച്ചു. രാത്രി 1 മണിക്ക് വീണ്ടും തയ്യാറായി, എനിക്ക് കുതിരയെ നൽകി. അടുത്ത രാത്രി കാമുകികായിൽ രാത്രി കഴിച്ചുകൂട്ടി. പിന്നീട് അവർ എനിക്ക് ഭക്ഷണം നൽകി. പിന്നീട് രാത്രി യാത്ര ചെയ്ത് രാവിലെ 7-8 മണിക്ക് ലാഹോറിൽ എത്തിച്ചേർന്നു. ഇത് ഏകദേശം 100-150 മൈൽ ദൂരമുള്ള യാത്രയാണ്. ലാഹോറിൽ എത്തിയതിനു ശേഷം അവരുടെ വഴി മറ്റൊന്നായിരുന്നു, അതുകൊണ്ട് അവർ പിരിഞ്ഞു. 11 മണിക്ക് ലാഹോറിൽ നിന്ന് വണ്ടി പുറപ്പെടേണ്ടിയിരുന്നു. ഞാൻ 8 മണിക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് 3 മണിക്കൂർ ആര് കാത്തിരിക്കും എന്ന് ചിന്തിച്ച് ഞാൻ നടക്കാൻ തുടങ്ങി. കാദിയാനിൽ എത്താനുള്ള ആവേശം ഉണ്ടായിരുന്നു. 1.5 മണിക്കൂർ കൊണ്ട് ജല്ലം എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോൾ വണ്ടിയെ കുറിച്ച് അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു 11:30 പുറപ്പെടും. പിന്നീട് ഞാൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അട്ടാരിയിലെത്തി സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു വണ്ടി വരാൻ 1.25 മണിക്കൂറുണ്ട്. ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. എന്തിനു കാത്തിരിക്കണം? ഹാസ സ്റ്റേഷനിലേക്ക് 2 മൈൽ ദൂരം ഉണ്ടായിരിക്കെ വണ്ടി കടന്നുപോയി. ഹാസയിലെത്തി സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ വൈകുന്നേരം 7 മണിക്ക് വണ്ടി ഉണ്ടായിരിക്കും എന്നറിയാൻ കഴിഞ്ഞു. ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. വൈകുന്നേരത്തിന് മുമ്പ് തന്നെ അമൃത്സറിൽ എത്തിച്ചേർന്നു. അവിടെ ഞങ്ങളുടെ പട്ടണത്തിലെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ രാത്രി കഴിച്ചുകൂട്ടി. അവിടെ നിന്ന് രാവിലെ വണ്ടിയിൽ യാത്ര ആരംഭിച്ചു. 6 അണ നൽകി ബട്ടാലയിൽ എത്തിച്ചേർന്നു. ബട്ടാലയിൽ നിന്ന് വീണ്ടും കാൽനടയായി 4-5 മണിക്ക് കാദിയാനിൽ എത്തിച്ചേർന്നു. അടുത്ത ദിവസം രാവിലെ ഹസ്രത്ത് സാഹിബുമായി മുലാഖാത്ത് നടത്തി. 4-5 ദിവസം സുഖത്തോടുകൂടി കഴിച്ചുകൂട്ടി. പിന്നീട് അനുവാദം ചോദിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ചെറുപ്പത്തിൽ പറയാറുണ്ടായിരുന്നു അല്ലാഹുവെ ഇമാം മഹദി വരുമ്പോൾ ഞങ്ങൾക്ക് പടയാളികളാകാൻ തൗഫീക്ക് നൽകണമേ. യാത്രയിലെ സംഭവങ്ങളും മുഴുവൻ കേൾപ്പിച്ചു. ഹസ്രത്ത് മസീഹ് മസ്അത്ത് ഇസ്ലാമിനോട് എങ്ങനെയാണ് ഞാൻ യാത്രയുടെ ഭൂരിഭാഗവും കാൽനടയായി ചെയ്തത് എന്നും ഇടക്ക് ഒരുപാട് ദൂരം കുതിര പുറത്തും യാത്ര ചെയ്തു പറയുന്നു. ഈ കാര്യങ്ങൾ കേട്ട് ഹസ്രത്ത് മസീഹ് മസ്അത്ത് ഇസ്ലാം പറഞ്ഞു താങ്കൾ വലിയ ധൈര്യം കാണിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു താങ്കൾക്ക് എന്തെങ്കിലും ജോലി അറിയാമോ? ഞാൻ പറഞ്ഞു ഹുസൂർ റോട്ടി ഉണ്ടാക്കാനല്ലാതെ മറ്റൊരു ജോലിയും അറിയില്ല. അതും വളരെ കുറച്ചു മാത്രം. പറഞ്ഞു പേര് എഴുതിച്ചാലും ആവശ്യം വന്നാൽ നാം താങ്കളെ വിളിപ്പിക്കാം. അപ്പോൾ ഞാൻ പേരെഴുതിപ്പിച്ചു ഗുലാം ഹുസൈൻ ജില്ല ജഹലം എന്ന്. ഇതെല്ലാമാണ് ഹദ്രത്ത് മസീഹെ മുതലിസ്താത്തു ഇസ്ലാമിനെ കാണാനും സിയാറത്ത് ചെയ്യാനുമുള്ള ആവേശവും താല്പര്യവും ഉണ്ടായിരുന്നവരുടെ റിവായത്തുകൾ. ഇതിനായി അവർ ബുദ്ധിമുട്ടുകൾ സഹിച്ചു. ഈ ബുദ്ധിമുട്ടുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹദ്രത്ത് മസീഹെ മുതലിസ്ലാത്തു ഇസ്ലാമിൽ നിന്നും സ്വായത്തമാക്കിയ അനുഗ്രഹവും അവരുടെ ഈമാനിലുള്ള വർധനവും വെച്ചു നോക്കുമ്പോൾ വളരെ നിസ്സാരമായിരുന്നു. നമ്മിൽ ഓരോരുത്തരും ഈ സംഭവങ്ങൾ കേട്ട് കേവലം സംഭവങ്ങൾ ആസ്വദിക്കുന്നവർ മാത്രമാകാതെ ഓരോ സംഭവവും അല്ലാഹു നമ്മുടെ ഈമാനിക വർദ്ധന
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم وَلَذِكْرُ اللَّهِ أَكْبَرُ